ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ മറുപടി പറയും. പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ FIR മുതൽ സുപ്രീംകോടതിയുടെ അന്തിമ തീർപ്പ് വരെയുള്ള നീതി നിർവ്വഹണം 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 15-ാം കേരള നിയമസഭയുടെ 11-ാം സമ്മേളനത്തിൽ ധന അഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളും നിർദ്ദേശങ്ങളും സംബന്ധിച്ച് പൊതുജനാഭിപ്രായം തേടി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ശനിയാഴ്ച ഹരാരയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടരും. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ ഇന്ന് മറുപടി പറയും. ഇന്നലെ ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ചകൾ നടന്നിരുന്നു. നീറ്റ് വിഷയം ഉയർത്തിയുള്ള രൂക്ഷമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനും പാർലമെന്റ് ഇന്നലെ വേദിയായി. 2020 ക്രിക്കറ്റ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെ പാർലമെന്റിന്റെ ഇരുസഭകളും അഭിനന്ദിച്ചു. വിശദാംശങ്ങളിലേക്ക്.
BJP അംഗങ്ങളായ അനുരാഗ് സിംഗ് ഠാക്കൂർ, ബാൻസുരി സ്വരാജ്, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ തുടങ്ങിയവർ ഇന്നലെ നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തു. 25 കോടി ജനങ്ങളെ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റിയതായും 80 കോടി ജനങ്ങൾക്ക് സൌജന്യ ഭക്ഷ്യധാന്യം നൽകിയതായും ശ്രീ അനുരാഗ് സിംഗ് ഠാക്കൂർ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി. നീറ്റ് പരീക്ഷാ ക്രമക്കേട്, അഗ്നിവീർ പദ്ധതി, മണിപ്പൂർ കലാപം, വിലക്കയറ്റം, കർഷക പ്രശ്നങ്ങൾ എന്നിവ ഉയർത്തി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. ഒരു സമുദായവുമായി ബന്ധപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തുവന്നതോടെ സഭ കൂടുതൽ സംഘർഷഭരിതമായി. രാജ്യസഭയിലും നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് നന്ദി പ്രമേയ ചർച്ചകൾ നടന്നത്. കാഴ്ചപ്പാടും ദിശാബോധവും നഷ്ടപ്പെട്ടതാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗമെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളും നിർദ്ദേശങ്ങളും സംബന്ധിച്ച് പൊതുജനാഭിപ്രായം തേടി കേന്ദ്ര സർക്കാർ. ഡോ കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയാണ് വിഷയത്തിൽ രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും അഭിപ്രായം അറിയിക്കാൻ സമൂഹ മാധ്യമ പോസ്റ്റിൽ ആവശ്യപ്പെട്ടത്. പരീക്ഷാ നടത്തിപ്പ്, സുരക്ഷ, NTA പ്രവർത്തനം എന്നിവയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ പൊതുജനങ്ങൾക്ക് ഈ മാസം 7 വരെ അറിയിക്കാം. സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾ മെയിൻ പരീക്ഷയ്ക്കുള്ള വിശദമായ അപേക്ഷാ ഫോറം സമർപ്പിക്കേണ്ടതാണ്. മാർക്ക്, കട്ട് ഓഫ് മാർക്ക്, ഉത്തരസൂചിക എന്നിവ പരീക്ഷയുടെ മുഴുവൻ നടപടിക്രമങ്ങളും അവസാനിച്ചതിനുശേഷം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്ന് UPSC അറിയിച്ചു. ഗ്ലോബൽ ഇന്ത്യ AI ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയമാണ് 2 ദിവസത്തെ AI സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്, സഹമന്ത്രി ജിതിൻ പ്രസാദ തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കും. വിവര കൈമാറ്റം, AI സാങ്കേതികവിദ്യയിലെ വളർച്ചയിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത തുടങ്ങിയവയാണ് പ്രധാന ചർച്ചാ വിഷയം. ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, സ്റ്റാർട്ടപ്പ് ഫിനാൻസിംഗ്, സുരക്ഷിത AI തുടങ്ങിയ മേഖലകൾക്ക് ഉച്ചകോടിയിൽ ഊന്നൽ നൽകും. രാജ്യത്ത് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇര കേന്ദ്രീകൃതവും നീതി അധിഷ്ഠിതവുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ നിയമങ്ങൾ വേഗത്തിലുള്ള വിചാരണയ്ക്കും ചടുലമായ നീതി നിർവഹണത്തിനും മുൻഗണന നൽകുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. ഒരു റിപ്പോർട്ട്.
സ്വാതന്ത്ര്യം ലഭിച്ച് 77 വർഷം പിന്നിടുമ്പോൾ ഇന്ത്യയിലെ ക്രിമിനൽ നീതി ന്യായ വ്യവസ്ഥ പൂർണമായും തദ്ദേശീയമായതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. FIR ഫയൽ ചെയ്ത് 3 വർഷത്തിനുള്ളിൽ സുപ്രീംകോടതി വരെയുള്ള നീതി നിർവ്വഹണം പൂർത്തിയാക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ നേരിടാൻ 35 വകുപ്പുകളും 13 ഉപവകുപ്പുകളുമുള്ള പുതിയ അധ്യായം കൂട്ടിച്ചേർക്കുകയും ആൾക്കൂട്ട കൊലപാതകം നിർവചിച്ച് കടുത്ത ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്തു. പുതിയ നിയമങ്ങൾ ലോക്സഭ 9 മണിക്കൂറും 29 മിനിറ്റും ചർച്ച ചെയ്തു. രാജ്യസഭയിൽ 6 മണിക്കൂറും 17 മിനിറ്റും നടന്ന ചർച്ചയിൽ 40 അംഗങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത പ്രകാരം രാജ്യത്തെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് മധ്യപ്രദേശിലെ ഹനുമാൻഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ. പൊതുസ്ഥലത്ത് അസഭ്യം പറഞ്ഞതിന് 296-ാം വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പുതുതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ FIR മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു. അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരുത്തുന്ന രീതിയിലും ഇരുചക്ര വാഹനം ഓടിച്ചതിന് കൊണ്ടോട്ടി പോലീസ് സ്വമേധയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇന്തോനേഷ്യ NFDC ഫിലിം ഫെസ്റ്റിവൽ മുംബൈയിലെ നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമയിൽ ആരംഭിച്ചു. ചലച്ചിത്രോത്സവത്തിന്റെ മൂന്നാം പതിപ്പ് ഈ മാസം 6 വരെ തുടരും. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയം ചലച്ചിത്ര മാധ്യമത്തിലൂടെ ആഘോഷിക്കുക എന്നതാണ് ചലച്ചിത്രോത്സവത്തിന്റെ ലക്ഷ്യം. കസ്റ്റഡിയിലുള്ള സിവിലിയൻ തടവുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പട്ടിക ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം കൈമാറി. 366 സിവിലിയൻ തടവുകാരുടെയും 86 മത്സ്യത്തൊഴിലാളികളുടെയും പേരുകൾ ഇന്ത്യ നൽകിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 43 സിവിലിയൻ തടവുകാരുടെയും 211 മത്സ്യത്തൊഴിലാളികളുടെയും പേരുകൾ പാകിസ്ഥാൻ പങ്കിട്ടു. 2008 ഉഭയകക്ഷി കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം എല്ലാ വർഷവും ജനുവരി 1, ജൂലൈ 1 തീയതികളിലാണ് ലിസ്റ്റുകൾ കൈമാറുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. 15-ാം കേരള നിയമസഭയുടെ 11-ാം സമ്മേളനം തുടരുന്നു. ഇന്ന് 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധന അഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും തുടരും. അതേസമയം പോലീസ് വകുപ്പിലെ അമിത ജോലിഭാരവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്നലെയും നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിശദാംശങ്ങളിലേക്ക്.
ഔദ്യോഗിക ജീവിതത്തിലെ സമ്മർദ്ദം നിമിത്തം പോലീസ് ഉദ്യോഗസ്ഥർ ജീവനൊടുക്കുന്ന സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് PC വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ പോലീസുകാരുടെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിന് വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായി മുഖ്യമന്ത്രി മറുപടി നൽകിയതോടെ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. പരുത്തിയുടെ വിലക്കയറ്റം കൈത്തറി മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി P. രാജീവ് നിയമസഭയെ അറിയിച്ചു. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ വിനിയോഗത്തിനായി പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷനും 500 ATM കൌണ്ടറുകളും സ്ഥാപിക്കുന്ന നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി V. N. വാസവൻ സഭയെ അറിയിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്ന് 17 അംഗങ്ങൾ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
സംസ്ഥാനത്ത് 4-വർഷ ബിരുദ കോഴ്സിന് തുടക്കമായി. 4-വർഷ ബിരുദത്തിന്റെ സമാരംഭവും സംസ്ഥാനതല വിജ്ഞാനോത്സവവും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള, കാലിക്കറ്റ്, MG, കണ്ണൂർ സർവകലാശാലകൾക്ക് കീഴിലെ 864 കോളേജുകളിലും വിവിധ പഠന കേന്ദ്രങ്ങളിലുമാണ് 4-വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്നത്. കേരളത്തിൽ +1 മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അഡ്മിഷൻ ലഭിക്കാതിരുന്നവർക്കും ഇതുവരെ അപേക്ഷിക്കുവാൻ കഴിയാതിരുന്നവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിന് പരിഗണിക്കുന്നതിന് ഇന്ന് മുതൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. രാവിലെ മുതലാണ് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുക. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള വേക്കൻസിയും മറ്റ് വിവരങ്ങളും ഇന്ന് hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. ഇന്ത്യയും സിംബാബ്വെയും തമ്മിലുള്ള 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ശനിയാഴ്ച ഹരാരയിൽ തുടക്കമാകും. 5 മത്സരങ്ങളുള്ള പരമ്പരയിലേക്ക് സിംബാബ്വെ 17-അംഗ ടീമിനെ പ്രഖ്യാപിച്ചു. ടീമിനെ സിക്കന്ദർ റാസ നയിക്കും. അതേസമയം 15-അംഗ ഇന്ത്യൻ സംഘത്തെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ടീമിൽ ധ്രുവ് ജുറൽ, റിയാൻ പരാഗ്, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ് തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിംബിൾഡൺ പുരുഷ സിംഗിൾസിൽ ജർമ്മനിയുടെ യാനിക് ഹാൻസ്മാനെ പരാജയപ്പെടുത്തി ടോപ് സീഡായ ഇറ്റാലിയൻ താരം യാനിക് സിന്നർ. ഇന്ത്യയുടെ സുമിത് നാഗൽ സെർബിയൻ താരം മിയോമിർ കെക്മാനോവിച്ചിനോട് പരാജയപ്പെട്ടിരുന്നു. വനിതാ സിംഗിൾസിൽ അമേരിക്കയുടെ കോക്കോ ഗോഫും ഗ്രീസിന്റെ മരിയ സക്കരിയയും 2-ാം റൌണ്ടിലേക്ക് കടന്നു. ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷത്തിനിടെ അറസ്റ്റിലായ 50 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചു. ഗസയിലെ അൽ ഷിഫ ഹോസ്പിറ്റൽ മേധാവി മുഹമ്മദ് അബു സെൽമിയെയും മോചിതരായവരിൽ ഉൾപ്പെടുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ മറുപടി പറയും. പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ FIR മുതൽ സുപ്രീംകോടതിയുടെ അന്തിമ തീർപ്പ് വരെയുള്ള നീതി നിർവഹണം 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 15 കേരള നിയമസഭയുടെ 11 സമ്മേളനത്തിൽ ധന അഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളും നിർദ്ദേശങ്ങളും സംബന്ധിച്ച് പൊതുജനാഭിപ്രായം തേടി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ശനിയാഴ്ച ഹരാരയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.